രണ്ട് അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. മൂന്നാം അധ്യായം വളരെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണെന്ന് ഓർക്കണം. മൂന്നാം അധ്യായത്തിൽ പ്രവാചകൻ ദൈവം നിനവേ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നതിൻ്റെ കാരണങ്ങളും അതിൽ ദൈവം നീതിയും ന്യായവുമാകുന്നു കാണിക്കുന്നത് എന്നുമാണ് പറയുന്നത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ ഒരു ഉദാഹരണമാകുന്നു നിനവയുടെ നാശം എന്ന് നാം ഓർക്കണം. ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ കാര്യത്തിലും ഈ സത്യം അങ്ങനെ തന്നെയാണ്. ദൈവം വ്യക്തികളോടും രാഷ്ട്രങ്ങളോടും ഇടപെടുന്ന രീതി വളരെ സാമ്യമുള്ളതാകുന്നു. മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ശ്രദ്ധിച്ചാലും മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ടുപോകുന്നതുമില്ല. നിലവിൽ പട്ടണത്തിന്റെ ഉള്ളിലെ അവസ്ഥയുടെ ഒരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം. അശൂര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിലവേ നഗരം പുരാതന ലോകത്തിൽ അറിയപ്പെട്ടിരുന്നത് മൃഗീയമായ രക്തപാതകങ്ങളുടെ പട്ടണമായിട്ടായിരുന്നു. മറ്റു രാജ്യങ്ങൾ ഇവരെ ഭയസംഭ്രമത്തോടെയായിരുന്നു കണ്ടിരുന്നത്. അശൂര്യ സൈന്യം വേഗത കുറഞ്ഞായിരുന്നെങ്കിലും ചുഴലിക്കാറ്റ് പോലെ തങ്ങളുടെ വഴിയിൽ കണ്ടതിനെയെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് മുന്നേറിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അശൂര്യ സൈന്യം ഒരു സമൂഹത്തെ ആക്രമിക്കുവാൻ വരുന്നു എന്നറിയുമ്പോൾ തന്നെ ആ ജനങ്ങൾ മുഴുവൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. കാരണം അശൂര്യരുടെ കൈകളാൽ മൃഗീയമായി മരിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ എന്ന് ഈ ജനം മനസ്സിലാക്കിയിരുന്നു. എത്ര കഷ്ടമായിരുന്നില്ലേ! അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. ആർക്കും ഒരിക്കലും വിശ്വസിക്കുവാൻ സാധിക്കാതിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു അശൂര്യ. മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കാമെന്നും രക്ഷിക്കാമെന്നും പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളിൽ അശൂര്യ വിശ്വസ്ത ആയിരുന്നില്ല. വാക്ക് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാതിരുന്ന ഒരു രാജ്യം. ഇന്ന് നമ്മുടെ സമൂഹങ്ങളുടെയും സ്ഥിതി ഇതല്ലേ? എന്തുമാത്രം കള്ളവും പൊള്ളത്തരവുമാകുന്നു, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആരുണ്ട്? നേതൃസ്ഥാനങ്ങളിൽ പോലും കയറിപ്പറ്റുന്നവർ കള്ളം പറയുന്നു എന്ന് പറഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഓരോ ദിവസത്തെയും പത്രങ്ങൾ എടുത്തു വായിച്ചാൽ മതി ആരൊക്കെയാണ് കള്ളം പറയുന്നത് എന്നറിയുവാൻ. നിനവേ പട്ടണത്തെ ദൈവം ശിക്ഷിച്ചതിൻ്റെ ഒരു കാരണം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ടുപോകുന്നതുമില്ല. ആ പട്ടണത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നതായിരുന്നു ഈ കാര്യങ്ങൾ. ദൈവത്തെ അറിഞ്ഞും അനുസരിച്ചും ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഈ അപഹാരവും കവർച്ചയുമൊക്കെ ഒരു സമൂഹത്തെയും രാജ്യത്തെ തന്നെയും നശിപ്പിക്കും. അന്യോന്യം കവർച്ച ചെയ്യുന്ന സ്ഥിതി എത്ര കഷ്ടമാണ്! ഓർക്കുക സുഹൃത്തെ, താങ്കളുടേതല്ലാത്തതെന്തും അതിൻ്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ സൂക്ഷിക്കുന്ന പക്ഷം അത് കവർച്ചയാണ്. ഇന്ന് നമ്മുടെ വീടുകൾ സുരക്ഷിതമാകുന്നുവോ? എന്തെങ്കിലും തക്കം കിട്ടിയാൽ ഉള്ളത് മുഴുവൻ കൊണ്ടുപോകുവാൻ പാർത്തിരിക്കുകയാണ് മനുഷ്യർ. മറ്റുള്ളവരെ കവർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു സാധാരണ സംഭവമായി തീർന്നിട്ടില്ലേ? അതൊരു അപൂർവ കാര്യമായി ആരും കാണാറില്ല. പ്രായമായ വല്യപ്പച്ചനും വല്യമ്മച്ചിയും തനിയെ വാർക്കുവാൻ സാധ്യമല്ല, തല്ലിക്കൊന്നിട്ടുള്ളതും കൊണ്ടുപോകുമെന്ന് പേടി. ബസ്സിൽ കയറുമ്പോൾ ബോർഡ് എഴുതി വച്ചിരിക്കുന്നു, പോക്കറ്റടിക്കാരെ സൂക്ഷിക്കുക, മാല പൊട്ടിക്കുക, തലതല്ലിക്കേറുക, ബാങ്ക് കവർച്ച ചെയ്യുക, പിന്നെ കവർച്ച, അപകാരം, മോഷണം. അതുതന്നെ കേൾക്കുവാനുള്ളൂ. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെയെങ്കിലും കവർച്ച ചെയ്തിട്ടുണ്ടോ? നല്ല ചോദ്യമായിരിക്കുന്നില്ലേ? ആരുടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിക്കുന്നത് വളരെ മോശമായൊരു സ്വഭാവമാകും. ദൈവം അത് ആരിലും ആഗ്രഹിക്കുന്നില്ല. സാധാരണ മോഷ്ടിക്കുവാനുള്ള പ്രവണത കുഞ്ഞുങ്ങളിൽ തന്നെ നാം കണ്ടു തുടങ്ങും. പലപ്പോഴും മാതാപിതാക്കൾ ഈ സ്വഭാവത്തെ ഗൗരവമായി കണ്ട് ശിക്ഷിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളത് വളർത്തിയെടുത്ത് വലിയ തെറ്റുകളിൽ ചെന്ന് ചാടുന്നത്. നാം ഇതിനെ ഗൗരവമായി ചെറുപ്പത്തിൽ തന്നെ കാണണം. പലരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ സംസാരിക്കാറുണ്ട്, ഓ അവൻ ആരും കാണാതെ എടുത്തോണ്ട് വന്നത് കണ്ടില്ലേ എന്ന്. സ്കൂളിൽ വല്ലതുമൊക്കെ മോഷ്ടിക്കുവാൻ ആരംഭിച്ച ഒരു കുട്ടിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ അവനെ പിടിച്ചപ്പോൾ അധ്യാപകൻ തന്നെ അവനെ ശിക്ഷിച്ചു. പക്ഷെ പിന്നീട് കൂടിക്കൂടി വന്നപ്പോൾ അധ്യാപകൻ രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞ് കുട്ടിയെ വിട്ടു. പിറ്റേ ദിവസം അപ്പനുമായിട്ടാണ് കുട്ടി സ്കൂളിൽ വന്നത്. അധ്യാപകൻ പറഞ്ഞു, താങ്കളുടെ കുട്ടിക്ക് മോഷ്ടിക്കുവാനുള്ള പ്രവണത കൂടുതലാണ്. അത് ഇപ്പോൾ തന്നെ നിർത്തുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ദോഷം ചെയ്യും. ഇത് കേട്ട പിതാവ് വളരെ ദുഃഖിതനായി ചോദിച്ചു, സാറേ, അവൻ എന്താണ് മോഷ്ടിച്ചത്? സാർ മറുപടി പറഞ്ഞു, മറ്റു കുട്ടികളുടെ പെൻസിലും കടലാസും മറ്റും. ഇത് കേട്ട ഉടനെ കുട്ടിയുടെ പിതാവ് ചാടി പറയുകയാണ്, ശേടാ, ഇവനെന്താ കുഴപ്പം? എന്നും ഞാൻ ഓഫീസിൽ നിന്നും വരുമ്പോൾ അവിടുത്തെ എത്ര പെൻസിലും കടലാസുമാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. ഇവൻ അത് പോരായോ? ഇവൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി കാണിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ അധ്യാപകന് കാര്യം മനസ്സിലായി. കുട്ടിയുടെ അസുഖത്തിന് ഇവിടെങ്ങും ചികിത്സിച്ചാൽ മതിയാകില്ല, അപ്പനെ തന്നെ ചികിത്സിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നീ മോഷ്ടിച്ചിട്ട് നിന്റെ കുഞ്ഞ് മോഷ്ടിക്കരുതെന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുവാൻ സാധിക്കുന്നത്? നീ ജോലി ചെയ്യുന്ന ഓഫീസിൽ, ഫാക്ടറിയിൽ, ആശുപത്രിയിൽ അല്ല, വേറെ എവിടെയെങ്കിലും ആകട്ടെ, അവിടെ നിന്നും എന്തെങ്കിലും മോഷ്ടിക്കാറുണ്ടോ? എങ്കിൽ കവർച്ചക്കാരായ ഒരു തലമുറയാകുന്നു നീ ഈ ലോകത്തിന് സമ്മാനിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു വിശപ്പടക്കുവാൻ മോഷ്ടിച്ചിരുന്നത്. ഇന്ന് പണം വളരെയുള്ളവരുടെ വീട്ടിലെ കുട്ടികൾ മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഈ വിഷയം കൂടുതൽ പറയുവാൻ എനിക്ക് സമയമില്ലാത്തതിനാൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഒരു സുരക്ഷിതത്വവും നൽകുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെയായിരുന്ന അശൂരിയെ ദൈവം നശിപ്പിച്ചെങ്കിൽ ഇന്നും അവനത് ചെയ്യില്ലേ? യഹൂദേതരരായ രാജ്യങ്ങളുമായി പഴയ നിയമകാലത്ത് ദൈവം ഇടപെട്ടിരുന്നു. ഈ സത്യമാകുന്നു യോനായുടെ പുസ്തകവും നഹൂമിന്റെ പുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ എത്ര പ്രബലനായിരുന്നാലും അവന്റെ ഭരണത്തിൽ ദൈവം ഇടപെടുമെന്നും ഈ ചെറിയ പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ പാപത്തിനപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു രാജ്യത്തെ പോലും ദുർബലമാക്കുവാൻ ദൈവം മതിയായവനാണ്. ചരിത്രത്തിൽ നാം കാണുന്ന ഒരു സത്യം, വൻകിട രാഷ്ട്രങ്ങളും സംസ്കാരങ്ങളും തകർന്നു പൊടിയായി. ഇന്ന് അവയുടെ പേരുകൾ പോലും കേൾക്കുവാനില്ലാത്ത സ്ഥിതി ആകുന്നു കാണുന്നത്. കാരണം ദൈവം അവരെ ന്യായം വിധിച്ചു. ശിക്ഷിക്കാതെ അവരെ വിടുവാൻ ദൈവം തയ്യാറായില്ല. ദൈവഹിതപ്രകാരമല്ലാതെ ജീവിക്കുന്ന സമൂഹങ്ങളെയും വ്യക്തികളെയും ദൈവം വെറുതെ വിടുകയില്ല. ഈ വലിയ സത്യം നാം മറന്നു പോകരുത്. 3:2 നാം വായിക്കുന്നത്, ചമ്മട്ടിയുടെ ഒച്ച, ചക്രങ്ങൾ കിറുകിറുക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ. അവിടുത്തെ രഥങ്ങളുടെ സ്പഷ്ടമായ ഒരു ചിത്രമാകുന്നു നഹൂം നൽകുന്നത്. ഇന്നത്തെ കാലത്ത് ടാങ്കുകൾ പോലെയായിരുന്നു അവ. പുരാതന ലോകത്തെ ആയുധം നിറച്ച ടാങ്കുകളായിരുന്നു അവ. അവ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ ചമ്മട്ടിയുടെ ഒച്ച കേൾക്കാമായിരുന്നു. രഥം തെളിക്കുന്ന കുതിരകളെ അടിക്കുന്ന ശബ്ദം അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. ചക്രങ്ങൾ കിരിയിരിക്കുന്ന ശബ്ദവും കുതിരകൾ പായുന്ന ശബ്ദവും രഥങ്ങൾ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. ഈ രഥങ്ങൾ സകലത്തിന്റെയും, പ്രത്യേകിച്ച് ശവങ്ങളുടെ മുകളിൽ കൂടി അങ്ങനെ പായുകയായിരുന്നു. ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് നിനവയിൽ നടന്നിരുന്നത്. എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത് പ്രവാചകൻ. ഈ 3:2 നിനവെ പട്ടണത്തിന്റെ ഉള്ളിലെ സ്ഥിതിയെയാണ് വിവരിക്കുന്നത്. വ്യാജവും കവർച്ചയും ആ പട്ടണത്തിലെ സംസ്കാരവും അന്തരീക്ഷവും കാണിക്കുന്നതായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ പട്ടണക്കാർ തങ്ങളുടെ ശത്രുക്കളോട് അത്ര മൃഗീയമായി പെരുമാറിയിരുന്നത്. മറ്റാരോടും അവർക്ക് ഒരു കരുതലുമില്ലായിരുന്നു. മറ്റ് രാജ്യങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ ചിന്ത. അവർ ഈ ക്രൂരമായ മാർഗങ്ങൾ ഒക്കെ അവലംബിച്ചതിന്റെ കാരണം ആന്തരികമായി അവർ ആകെ തെറ്റിയിരിക്കുകയായിരുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല അവൻ പാപിയായിരിക്കുന്നത്, അവൻ പാപിയായിരിക്കുന്നത് കൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. അടിസ്ഥാനപരമായി അവൻ അകമേ പാപിയാകുന്നു. അതുകൊണ്ടാണ് അവൻ ഇതുപോലെ ഒക്കെ പ്രവർത്തിക്കുന്നത്. ചില രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പുറമേ കാണുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നാം പോയി ഡോക്ടറോട് പറയുക, ഡോക്ടറെ, ഈ കാണുന്ന ലക്ഷണങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് മാറ്റിത്തരണം. ഒരു നല്ല ഡോക്ടർ അപ്പോൾ പറയും, കുഞ്ഞെ, ആദ്യം ചികിത്സിക്കേണ്ടത് നിന്റെ അകത്തുള്ള മാരകമായ രോഗത്തെയാണ്. അത് ഭേദമായാൽ ഈ കാണുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ മാറിക്കൊള്ളും. എനിക്കുറപ്പാണ് അന്നത്തെ അശൂര്യരെ നോക്കിയിട്ട് മറ്റ് രാജ്യക്കാരെല്ലാം പറഞ്ഞു കാണും, ഈ മനുഷ്യരെത്ര സംസ്കാരശൂന്യരാണെന്ന്. പട്ടണത്തിനുള്ളിൽ മുഴുവൻ കള്ളവും കവർച്ചയുമാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നറിയാമോ? സ്നേഹിതരെ, നാം പാപികളായതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത്. പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇതെല്ലാം കാട്ടിക്കൂട്ടും. മൂന്നാം വാക്യം, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേക നിഹിതന്മാർ, അനവധി ശവങ്ങൾ, പിണങ്ങൾക്ക് കണക്കില്ല, അവർ പിണങ്ങൾ തടഞ്ഞു വീഴുന്നു. മരിച്ചവരുടെ സംഖ്യ കേട്ടാൽ അവിശ്വസനീയമായി തോന്നും. ഈ കാലങ്ങളിലെയും യുദ്ധങ്ങളിൽ അവിശ്വസനീയമാം വണ്ണം ആളുകൾ മരിക്കുന്നില്ലേ? ഒരു ബോംബിട്ടാൽ എത്രയെത്ര പേരാണ് മരിക്കുന്നത്? അതും നിരപരാധികൾ. എന്തെല്ലാം തരത്തിലുള്ള ബോംബുകളാണ് ഇന്ന് ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കുന്നത്? ഈ കാലങ്ങളിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എത്ര നീചമായ കൊലപാതകങ്ങളാകുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നും നാലും വാക്യങ്ങളിൽ നിനവയുടെ ബാഹ്യമായ സ്ഥിതിയാകുന്നു കാണിക്കുന്നത്. വളരെ നികൃഷ്ടവും പൈശാചികവുമായ ഒരു ശത്രുവായിരുന്നു അവർ. അവർ വിതച്ചത് തന്നെ കൊയ്യുകയാണ്. നാലാം വാക്യത്തിൽ നാം കാണുന്നത് പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത്. ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഇവിടെ നിനവേ നഗരത്തെ ഒരു വേശ്യയോട് സാമ്യപ്പെടുത്തി സംസാരിക്കുകയാണ്. ഈ പട്ടണത്തിന്റെ നാണക്കേട് ഓർത്തു നോക്കൂ. ദൈവം ഈ പട്ടണത്തെ ഒരു വേശ്യയോട്, അതെ, സൗന്ദര്യമുള്ള ഒരു വേശ്യയോട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. സകലരും അവളെ നശിപ്പിച്ചു എന്ന് കാണിക്കുന്നു. പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി. ഈ വാക്യത്തിൽ ക്ഷുദ്രപ്രയോഗം എന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. മന്ത്രവാദത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പുരാതന ലോകത്തിലെ ബിംബാരാധന അർത്ഥമില്ലാത്ത ഒന്നായിരുന്നു എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കരുത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഒരു ബിംബത്തെ ഏതുമില്ലാത്തത് എന്നാണ് വിളിച്ചത്. ബിംബത്തിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് സാത്താനാകുന്നു എന്ന വിധത്തിൽ അവൻ പറയുകയാണ്, അതിൻ്റെ പിൻപിലെ ശക്തി സാത്താന്യ ശക്തിയാകുന്നു എന്ന്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ടതില്ല. മന്ത്രവാദവും കൂടോത്രവും ക്ഷുദ്രപ്രയോഗവും എല്ലാം നമ്മുടെ നാടുകളിൽ സർവ്വസാധാരണമാകുന്നു. പല സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പരസ്യം പോലും ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇത് വളരെ മോശമായൊരു കാര്യമായി കണ്ടിരുന്നുവെങ്കിൽ ഇന്നത് പരസ്യമായി ചെയ്യുവാനായി നല്ല പേര് കൊടുത്ത്, അതെ, സ്വാധീനവും കഴിവുമുള്ള ആളുകളെന്ന് കാണിച്ച് ഇത് ചെയ്യുന്നു. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പണി വെറും സംസ്കാരമില്ലാത്തവരുടെ കാട്ടുപ്രദേശങ്ങളിൽ പാർക്കുന്ന അധോലോകത്തിലെ പണിയാകുന്നു എന്നാണ്. പക്ഷേ ഇന്നിത് പല പട്ടണങ്ങളിലും വളരെ പ്രചാരമാണ്. ഇതിൻ്റെ ഒരു ആധുനിക പകർപ്പ് കോളേജ് ക്യാമ്പസുകളിലും പട്ടണ പ്രദേശങ്ങളിലും വളരെയുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിന് പറയുന്നത് ഞങ്ങൾ അവിടെ വരെ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് എന്നാണ്. നോക്കണേ, പിശാച് പ്രാർത്ഥനയുടെ മറവിൽ കാണിക്കുന്ന പണികൾ. ഈ കൂടോത്രം എന്ന് പറയുന്ന നാടൻ ആഭിചാരത്തിന് മനുഷ്യർ തങ്ങളെ തന്നെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. എത്രയെത്ര ആളുകളാണ് തങ്ങളുടെ ജാതകം നോക്കി ജീവിക്കുന്നതെന്നറിയാമോ? ഗ്രഹനില നോക്കാതെ പലർക്കും ഉറക്കം വരത്തില്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. പിശാച് അതെല്ലാം മുതലെടുക്കുകയാണ്. ഭാഗ്യത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പണികളൊന്നും പറയണ്ട. കണി കാണുക, ശകുനം നോക്കുക, മുഹൂർത്തം നോക്കുക, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു പണികൾ. എനിക്കറിയാം ചിലർക്ക് ഇതൊന്നും ദഹിക്കില്ല എന്ന്. സുഹൃത്തെ, ഇതൊക്കെ ചെയ്തത് കൊണ്ട് താങ്കൾക്ക് എന്താ ഗുണമുണ്ടായിട്ടുള്ളത്? ദൈവവചനം പഠിക്കുകയും ദൈനംദിനം ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഈ കുറുക്ക് വഴികളുടെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ പ്രാചീന കാലത്തെ ശിലായുഗത്തിലെ പണികളാണെന്ന് പറഞ്ഞ് ഇന്ന് നാം അതിലേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുന്ന ആ ഗതികേടാണല്ലോ, ഇല്ലേ? മഹാനഗരമായ നിലവെ തിരിഞ്ഞത് ഇതേ അവസ്ഥയിലേക്കാണ്. ദൈവം പറയുന്നു ആ പട്ടണത്തെ ശിക്ഷിച്ചതിൽ താൻ നീതിയാണ് പ്രവർത്തിച്ചത് എന്ന്. കാരണം പരസംഗവും ക്ഷുദ്രപ്രയോഗവും അവിടെ വളരെയായിരുന്നു. പൈശാചികമായ പ്രവർത്തനങ്ങൾക്കായി ജനങ്ങൾ തങ്ങളെ തന്നെ വിറ്റിരുന്നു. പ്രകൃത്യാതീതമായി എന്തെങ്കിലും തോന്നിയാൽ അതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. അത് ദൈവവചനാനുസരണമാകുന്നുവോ എന്ന് നാം പരിശോധിച്ചേ മതിയാകും. പ്രകൃത്യാതീതവും വചനാനുസരണം അല്ലാതിരിക്കുകയും ചെയ്താൽ അത് ദൈവത്തിൽ നിന്നുമല്ല എന്നത് തീർച്ചയാണ്. ദൈവം കഴിഞ്ഞാൽ പ്രകൃതിക്കതീതമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. അവൻ മറ്റാരുമല്ല, സാത്താൻ, പിശാച്. അവൻ ദൈവത്തെ അനുകരിച്ച് തന്നെ കൊണ്ട് സാധിക്കുന്നതൊക്കെ കാട്ടിക്കൂട്ടും എന്ന് മറന്നു പോകരുത്. അവൻ ദൈവത്തിന്റെ വേഷത്തിൽ, ഭാവത്തിൽ മനുഷ്യനെ സമീപിക്കും. പ്രിയ സുഹൃത്തെ, പിശാചിന്റെ വലയിൽ വീഴുന്നിടത്തോളം ശോചനീയമായ അവസ്ഥ മറ്റൊന്നുമില്ല. അവന്റെ കണികളെ മനസ്സിലാക്കി അവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. കുറുക്ക് വഴികൾക്ക് പോകാതെ ദൈവവഴികൾ അന്വേഷിച്ച് അതിൽ തുടരൂ. എന്നെ കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.